പറയുമ്പോ അവരെ കാലി അള്ളാഹുവാകും എന്ന് പറയുമ്പോ അവരെ എല്ലാം എല്ലാം അള്ളാഹുവാണ് ഞാനാണ് എന്ന് അള്ളാഹു പറയുമ്പോ എന്റെ സഹോദരങ്ങളെ സഹോദരികളെ അവരെ കൈകൊണ്ട് അവർ അള്ളാഹുവിന് മാറി പ്രവർത്തിക്കില്ല. അവർക്ക് അള്ളാഹു നൽകുന്ന ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിൽ അള്ളാഹു നൽകുന്ന അവയവങ്ങള് അതിൽ നിന്ന് ഒരു ചെറിയ സാധനങ്ങൾ കൊണ്ട് പോലും അവർ അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കാതെ ജീവിക്കുന്ന മഹാന്മാരാ. മാത്രമല്ല പടച്ച തമ്പുരാന് പൊരുത്തമുള്ള ആരാധനകൾ എന്തൊക്കെയാണോ അത് മുഴുവനും വ്യക്തമായി നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ. പടച്ച തമ്പുരാന്റെ പൊരുത്തം, അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അള്ളാഹുവിന്റെ പൊരുത്തം, അതിന് എന്തൊക്കെ വേണം അത് മുഴുവനും ആഗ്രഹിക്കുക. അവരുടെ ശരീരം ഇഷ്ടപ്പെട്ടാലും അതിനെ മുഴുവനും ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ എന്തൊക്കെയാണോ മാർഗം നിങ്ങൾക്കറിയുമോ? മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ മുമ്പ്രന്ഥങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇതിഹാസമായിരുന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരവുമായി മുന്നോട്ട് വന്ന മഹാനായ വലിയുല്ലാഹി ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയൽ മുമ്പ്രമി തന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിന്റെ തന്റെ ശ്വാസങ്ങൾ മുഴുവനും ഉപയോഗിച്ച മഹാമനീഷിയാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയൽ മുമ്പ്രമി. ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ചരിത്രം പരിശോധിച്ചാൽ കാണാം, മഹാനായ ഖുതുബുസ്സമാന്റെ കൂടെ അതാ സ്വന്തം കാര്യസ്ഥന്മാരിന്ന് കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുമ്പോ മഹാനായ ഖുതുബുസ്സമാനിന്റെ ഒരു കാര്യസ്ഥന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വേദന, റബ്ബേ തങ്ങളവർക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ളത് ചെറിയ കുരിയ കുറിയ അരിയുടെ കഞ്ഞിയാണല്ലോ, ഇത് വലിയ നെടിയരിയുടെ കഞ്ഞിയാണല്ലോ തങ്ങളെ കുടിക്കുന്നത്, അത് കാരണം തങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാവാം. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന മഹാനായ മമ്പുറം തങ്ങൾ തങ്ങളവർക്ക് ഒരൽപ്പം കുറിയരി കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കരുതി ആ മനുഷ്യൻ തന്റെ കാര്യസ്ഥനായ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു മൂന്ന് ചാക്ക് കുറിയരിയതാ മഹാനായ മമ്പുറം തങ്ങൾക്ക് കൊടുത്തയക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള അരി, എനിക്ക് കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ള അരി, നാളിതുവരെ വലിയ അരി കുടിച്ച് വിഷമിക്കുന്നത് സ്വന്തം കാര്യസ്ഥന്മാര് കൂടെയുള്ളവർ കണ്ടപ്പോ മനസ്സിൽ വന്ന പ്രയാസത്തിന്റെ ഫലമായിട്ട് ഒരൽപ്പം നല്ല കഞ്ഞി മഹാനായ തങ്ങള് കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരൽപ്പം കുറിയരി ഒരു മൂന്ന് ചാക്ക് കുറിയരി കൊണ്ടുവന്ന് കൊടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ കൊടുത്ത മനുഷ്യനതാ ബഹുമാനപ്പെട്ട തങ്ങള് കുറിയരിയിൽ കഞ്ഞി കുടിക്കുമല്ലോ എന്നുള്ള മനസ്സമാധാനത്തോടെ സ്വന്തം വീട്ടിലേക്ക് ഖുതുബുസ്സമാന്റെ അരികിലേക്ക് വന്ന് നോക്കുമ്പോ മഹാനായ ഖുതുബുസ്സമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് കുടിച്ച അതേ വലിയ അരിയുടെ കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത്. ഇയാൾ ചോദിക്കുന്നു, തങ്ങളെ നിങ്ങൾ ഇതുപോലെയുള്ള അരി കുടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യം ഇതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയ അരി കൊടുത്തയച്ചിരുന്നല്ലോ, ആ ചെറിയ അരി ഇവിടെ കിട്ടിയിട്ടില്ല തങ്ങളെ, എന്നാലോ കിട്ടിയെങ്കിൽ അത് കഴിഞ്ഞോ എന്ന് മഹാനായ തങ്ങളോട് ചോദിക്കുമ്പോ തങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ സഹോദരങ്ങളെ സഹോദരികളെ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചെറിയ കുറിയ അരി, ആ അരി ഞാൻ എന്ത് ചെയ്തെന്നറിയോ? അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. യജമാനനായ റബ്ബ് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്താലേ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരി കിട്ടിയപ്പോ അത് ഞാൻ സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ഞാൻ സദഖ ചെയ്തു. മനുഷ്യ കണ്ടോ എന്റെ രക്ഷിതാക്കളെ, ഔലിയാക്കൾ എന്ന് പറഞ്ഞ ചില്ലറക്കാരല്ല, ഔലിയാക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കേണ്ടവർ അല്ല. യജമാനനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി സ്വശരീരം ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പോലും സദഖ ചെയ്യാൻ മുന്നോട്ട് വന്നു. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്. ഈ ഒരു മനസ്സ് അവർക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? അവരെ മനസ്സിൽ അല്ലാഹ് എന്ന ചിന്ത വന്നതുകൊണ്ടാണ്. ആധുനിക ലോകത്തെ മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നും ഇന്ന് ലോകത്തെ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യവുമൊക്കെ എന്റെ ചലനങ്ങളും ശ്വാസങ്ങളും പ്രവർത്തനങ്ങളും യജമാനനായ റബ്ബ് കാണുന്നു, ആഖിറത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കും എന്ന ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒരു മനുഷ്യനെ രക്ഷപ്പെടാനുള്ള ഏക വഴി ക്രിമിനൽ നിയമങ്ങളെ കൊണ്ട് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ ഓമ യോഗത്തിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് നിന്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും വീക്ഷിച്ച് മനസ്സിലാക്കി വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന യജമാനനായ റബ്ബുണ്ട് എന്ന ബോധമാണ്. അതാണ് മഹാന്മാര് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം അത് തഖ്‌വയാണടോ. മാത്രമല്ല എന്നാൽ എല്ലാ നാശത്തിന്റെയും തുടക്കം എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിലുള്ള ഇച്ഛ, അവന്റെ ശരീരം എന്തൊക്കെയാണോ അവനക്ക് തോന്നിപ്പിക്കുന്നത്, അതിനെ മുഴുവനും വഴിപ്പെടുക, അതിനെ മുഴുവനും അനുസരിക്കുക, അവന്റെ ശരീരം തോന്നിപ്പിക്കുന്നത് മുഴുവനും അംഗീകരിക്കുക, അത് എല്ലാം നാശത്തിന്റെയും അച്ചുതണ്ടാണ്, എല്ലാ നാശത്തിന്റെയും തലയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. നിന്റെ ശരീരത്തോടും പിശാചിനോടും നീ എതിര് പ്രവർത്തിക്കണം. നിന്റെ ശരീരത്തെ ഏറ്റവും വലിയ നിന്റെ ശത്രു, ഒന്ന് നിന്റെ ശരീരമാണ്, മറ്റൊന്ന് പിശാച്ചാണ്. അതുകൊണ്ട് നിന്റെ ശരീരത്തോടും പിശാച്ചിനോടും നീ എതിര് പ്രവർത്തിക്കുക, അവരുടെ കൽപ്പന നീ നിരസിക്കുക. അവർ എത്ര തന്നെ നല്ല നിലക്ക് നിന്നെ ഉപദേശിച്ചാലും അവരുടെ വഞ്ചന നീ മനസ്സിലാക്കിക്കോ. അവർ ഏത് രൂപം വിട്ട് വന്നാലും ഒന്നാമത് നിന്റെ ശത്രു നിന്റെ ശരീരമാണ്, രണ്ടാമത്തെ ശത്രുവാണടോ ഷൈത്താൻ. അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ വഞ്ചന, ഷൈത്താനിന്റെ വഞ്ചനയും നീ സൂക്ഷിച്ചോ എന്ന് അല്ലാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പറയുമ്പോ മനുഷ്യന്മാരുടെ രക്ഷയുടെ നിദാനം തഖ്‌വയാണ്. എവിടെയാണോ നാശം വരുന്നത് അത് തഖ്‌വ നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഷൈത്താൻമാരോട് സംതൃപ്തിയില്ലാ സമരം പ്രഖ്യാപിച്ചു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഔലിയാക്കള് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് യുദ്ധം പ്രഖ്യാപിച്ചത് അവരുടെ ശരീരത്തിനോടാണ്, ശരീരത്തിലുള്ള ദേഹേച്ഛകളോടാണ്. ശരീരത്തിന് മഹാൻ വിശുദ്ധമായ കുദീൻ നൽകുന്ന പേര് പോലും അമ്മാറത്തും ബിസ്സു, ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന സാധനമെന്ന. മനുഷ്യന്റെ ശരീരം മനുഷ്യരെ ചീത്ത കൊണ്ടേ കൽപ്പിക്കുകയുള്ളൂ. ആ ചീത്തയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആർജിച്ച കഴിവ്. നിങ്ങൾക്കറിയല്ലേ മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഖുതുബാണ് ഖുതുബുൽ അഖ്താബ്. മഹാനായ ഔസുൽ ആലം ഈ ഒരു പദവിയിൽ എത്തിയത് എന്തുകൊണ്ട് എന്ന് ചരിത്രം സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ശരീരത്തിന്റെ ദേഹച്ചകളോടുള്ള സമരമായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. ശരീരത്തോട് ഇച്ഛകളോടുള്ള സമരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഒരു മനുഷ്യന്റെ ശരീരമാകുന്ന ആത്മാവിനെ നിയന്ത്രിക്കുന്ന, അതല്ലെങ്കിൽ ആത്മാവിന്റെ ഉള്ളിൽ ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ശരീരം, ഈ ശരീരം നമുക്ക് മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകുന്ന നാവ്, അവന്റെ അവയവങ്ങളെ മുഴുവനും സൂക്ഷിക്കാൻ ഒരു മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അല്ല ഞാൻ നാം ഇത്രയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ആരാധനകൾ നിർവഹിച്ച് നാവിനെയും കയ്യനെയും കാലിനെയും കണ്ണിനെയും സൂക്ഷിച്ചില്ലെങ്കിൽ ആ അമലുകൾ മുഴുവനും നമുക്ക് ആഹ്റലോകത്ത് പ്രതിഫലമുള്ളതായി കാണപ്പെടില്ല. അത് മുഴുവനും നമ്മുടെ അവയവങ്ങളുടെ വേണ്ടാത്ത പ്രവർത്തനം വഴി നശിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കർ ഷടം ബ്രേക്കിട്ട് നിയന്ത്രിച്ചത് മനുഷ്യന്റെ ശരീരത്തെയാണ്, അവയവത്തെയാണ്. അതാണ് മഹാന്മാരായ കളവ് പാറയല്ല എന്നും ആ ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നി കൊടുത്തോവാ. ചെറുപ്രായത്തിൽ വിദ്യാഭ്യസിക്കാൻ മതവിദ്യാഭ്യസിക്കാൻ വേണ്ടി യാത്രയാകുമ്പോ സ്വന്തം മാതാവ് വസ്ത്രത്തിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്, തുന്നിക്കൊടുക്കുന്നു. 40 സ്വർണങ്ങളാണ്. ആ 40 സ്വർണവുമായിട്ട് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പോകുമ്പോ വഴിയിൽ വെച്ച് കൊള്ളക്കാര് വന്നിട്ട് പലരെയും കൊള്ള നടത്തി. ചെറിയ കുട്ടിയാകുന്ന അബ്ദുൽ ഖാദിറിനോട് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അറിയാം, ആരുമില്ലാത്ത ഈ വിജനമായ സ്ഥലത്ത് വെച്ച് എന്റെ കൂടെയുള്ളവരെ മുഴുവനും കൊള്ളയടിച്ച കൊള്ളക്കാർ എന്റെ കയ്യിലുള്ള സ്വർണവും കൊള്ളയടിക്കും, പക്ഷേ ഞാനിവിടെ ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ എന്ന് കരുതി ചിലപ്പോ കൊള്ളക്കാര് പോകുമെന്നറിയാം, പക്ഷേ എന്റെ നാവുകൊണ്ട് കളവ് പറയേണ്ടി വരും, നാവുകൊണ്ട് കളവ് പറയേണ്ടി വരും. നാവ് കൊണ്ടെങ്ങാനും കളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൃദയമുണ്ടല്ലോ, അവയവങ്ങളുണ്ടല്ലോ, നാവുണ്ടല്ലോ, കണ്ണുണ്ടല്ലോ, അതിനെ കുറിച്ച് മുഴുവനും നാളെ മഷറാ ലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമെന്നല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ സ്വർണങ്ങൾ കൊള്ളക്കാര് കൊണ്ടുപോയാലോ, ഭക്ഷണം വാങ്ങാൻ പണമില്ലാതെ ഭക്ഷണം കിട്ടാതെ ഞാൻ പടഞ്ഞു മരിച്ചാലോ, എന്റെ യജമാനനായ റബ്ബിന് മാറി പ്രവർത്തിക്കില്ല. എന്റെ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ശബ്ദം, ഒരു വാക്ക് പോലും എന്റെ നാവ് കൊണ്ട് ഞാൻ പറയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ ഓഹുലാളം കളവ് പറഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ ഇതിന് മാത്രമുള്ള ഒരു ശക്തി, അവയവങ്ങൾ കൊണ്ട് ഹറാമ് ചെയ്യാതെ, നാവ് കൊണ്ടോ മറ്റുള്ള അവയവങ്ങൾ കൊണ്ടോ തെറ്റുകുറ്റങ്ങൾ വരാതെ സംശുദ്ധമായി സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ പോരാ എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചരിത്രം പരിശോധിക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ശരീരത്തിൽ ഉമു എടുക്കുന്ന സമയത്ത് അവയവങ്ങൾ മൂന്ന് വട്ടം കഴുകൽ സുന്നത്താണല്ലോ, മൂന്ന് വട്ടം അവയവങ്ങൾ കഴുകൽ സുന്നത്താണ്. അറിയാതെ ഒരു വട്ടം മറന്നു പോയ എത്രയോ ഔലിയാക്കള്, മഹാന്മാരായ ഔലിയാക്കന്മാര് ഉളുവെടുക്കുമ്പോ അവയവം കഴുകാൻ മറന്നുപോയി, അഥവാ മൂന്ന് വട്ടം കഴുകാൻ മറന്നുപോയതിന്റെ പേര് പുറത്തിറങ്ങാതെ പൊട്ടി പൊട്ടി കരഞ്ഞ മഹാന്മാർ. ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, ഒരു സുന്നത്തല്ലേ പോയുള്ളൂ എന്ന് പറയുമ്പോ ആ മഹാന്മാര് പറയുന്നത്, റബ്ബേ ഒരു സുന്നത്താണെന്ന് പറഞ്ഞ് വലിച്ചെറിയേണ്ടതല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ, പിന്നെയോ ഞാനിവിടെ ഒഴിവാക്കിയത് ഹബീബിന്റെ സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഞാൻ ഒഴിവാക്കിയ ഞാൻ നാളെ മഹ്ശറാ ലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ വരുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പില് എന്റെ ഹബീബ് എന്ന നേതാവുണ്ടാകുമല്ലോ, സുന്നത്ത് ഒഴിവാക്കിയ സാധുവാകുന്ന ഞാൻ എങ്ങനെയാണ് നേതാവിന്റെ മുഖത്ത് നോക്കുക, ആഖിർ ലോകത്ത് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന നേതാവ്, എനിക്ക് രക്ഷക്കെത്തുന്ന മഷറയിൽ എനിക്ക് രക്ഷക്കെട്ടെത്തുന്ന അള്ളാഹുവിന്റെ പ്രവാചകരാണെങ്കിൽ ആ നേതാവിനെ ഞാൻ കാണുമ്പോ സുന്നത്ത് ഒഴിവാക്കിയവരാണല്ലോ എന്നുള്ള നിലക്കല്ലേ മുഖത്തേക്ക് നോക്കേണ്ടി വരിക എന്ന് പറഞ്ഞ ദിവസങ്ങളോളം പൊട്ടിക്കരഞ്ഞ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് ഭൂമി ലോകത്ത് ജീവിച്ചതെങ്കിൽ അവർ അവയവങ്ങൾ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിന് പകരം എത്രയാണോ കഴിവിന്റെ പരമാവധി ആരാധനകൾ നിർവഹിക്കുക, അതിന് വേണ്ടി ശ്രമിച്ചവരാണ്, അധ്വാനിച്ചവരാ. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത്രയും കൂടുതൽ പടച്ച തമ്പുരാനിലേക്ക് അടുത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് പറയുന്ന പേരവർക്ക് കിട്ടുന്നത്. ഇതിന് മാത്രം അള്ളാഹുവിലേക്ക് അടുത്തു, ഇതിന് മാത്രം പടച്ച തമ്പുരാനിലേക്ക് അടുക്കുന്ന സമയത്ത് മാത്രമാണ് അവന് യഥാർത്ഥ വലിയ നാമകരണം കിട്ടുക. ഇന്ന് ഔലിയാക്കൾക്ക് വായിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ലോകത്തെ കവല കവലാന്തരം ഔലിയാക്കൾ പെരുകിക്കൊണ്ടിരിക്കുക. സാധുക്കളായ മനുഷ്യന്മാരാണെങ്കിലോ കാണുന്നവർ മുഴുവനും ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്ന ഈ ഒരു അപകടകരമായ കാലഘട്ടത്തിൽ യഥാർത്ഥ ഔലിയാക്കന്മാർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് ഈ ഒരു പദവിയിലെത്തിയത് എന്ന വസ്തുത മനസ്സിലാക്കുമ്പോ ആരെങ്കിലും ഒരു പച്ച മുണ്ടുമിട്ട് ഒരല്പം വെറ്റിലടക്കയിൽ നിന്ന് അതും ഇങ്ങനെ ഒലിപ്പിച്ച് റോഡിലൂടെ നടക്കുമ്പോഴേക്ക്, അതല്ലെങ്കിൽ നാലാളുകളെ കൂട്ടി അങ്ങാടിയിലോ റോട്ടിലോ വെച്ചിട്ട് എവിടുന്നെങ്കിലും കലങ്കെട്ടി വന്ന ഒരാൾ ചികിത്സ തുടങ്ങുമ്പോഴേക്ക് അയാൾ വലിയാണ് പടച്ച തമ്പുരാന്റെ അടുത്തുനിന്ന് അരികിൽ നിന്ന് വന്നതാണ് എന്നൊന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഈ മാ നശിച്ചു പോകുന്ന സൂക്ഷിക്കണം സഹോദരങ്ങളെ. ലോകത്ത് നല്ലതിനാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക, നല്ലതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് പടച്ച തമ്പുരാനിലേക്ക് അടുത്തത് കൊണ്ട് അള്ളാഹു നൽകുന്ന സ്ഥാനമാണ് വിലായത്ത്. അല്ലാതെ സ്വന്തം നാട് വിട്ടുപോയി എവിടെയെങ്കിലും ഒരു അൽപകാലങ്ങൾ തെണ്ടി നടന്ന് അള്ളാഹു പൊരുത്തപ്പെടാത്ത സകല ഹറാമും ചെയ്ത് അവസാനം ജീവിക്കാനുള്ളൊരു വഴി മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന താടിയും അതങ്ങോട്ട് നീട്ടി വളർത്തി ഒരു പുതിയ കോലം കെട്ടി ചികിത്സാരംഗത്തേക്ക് ഇറങ്ങുക. അവന്റെ പേര് കള്ളന്മാർ എന്നല്ലാതെ അവർക്ക് ഔലിയാക്കളെന്നോ വിലായത്തുള്ളവർ എന്നോ ഒരിക്കലും പറഞ്ഞു പോകരുത്. അപകടമാണ്. അതിന്റെ പിന്നാലെ നടന്നാൽ ദുന്യാവും ആഖിറവും നമുക്ക് നശിക്കും. സൂക്ഷിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. ഇന്ന് ലോകത്ത് ഔലിയാക്കന്മാരെ കുറിച്ച് മനസ്സിലാക്കാതെ കാണുന്നവരെ മുഴുവനും ഔലിയാക്കളാകുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കന്മാരെ പോലും കളിയാക്കുന്ന വിദഴി ചിന്താഗതിക്കാർ അതും പിടിച്ച് യഥാർത്ഥ ഔലിയാക്കന്മാരെ പോലും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. യഥാർത്ഥ ഔലിയാക്കന്മാർ അവരെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും ശരീരത്തിലൂടെ ചുടുചോര ചാലിട്ടൊടുകിയാലും അവർ അള്ളാഹുവിനെ മറക്കില്ല. യജമാനനായ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ അവർ ജീവിക്കുകയുള്ളൂ എന്ന സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാം. ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി പോയി, പടച്ച റബ്ബേ, ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ഒരു ആബിദൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാഹുവിനിക്ക് ആരാധിക്കുന്ന ഇവിടെ ഭൂമി ലോകത്ത് വെച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ല ഒരു ആബിദ് ആരാണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒരു ആബിദിനെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു പ്രവാചകൻ ചോദിക്കുമ്പോ ആ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് ദാ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ആബിദിനെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ആളെ കാണണോ? വരൂ, കാണിച്ചു തരാം. എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണ്. അവിടെ നമുക്ക് പോയാൽ കാണാം. ഈ പ്രവാചകന്റെ മനസ്സിലാണെങ്കിലോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാധന ചെയ്യുന്ന ആളാണല്ലോ. അപ്പമല്ല മാളത്തിലോ ഗുഹയിലോ ഇരുന്ന് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നത് കാണാമെന്ന ചിന്തയിൽ ഈ പ്രവാചകൻ ജിബ്രീലിന്റെ പിന്നാലെ പോകുമ്പോ ബൈത്തുൽ മുഖദ്ദസ് പെരുവഴിയിലതാ ശരീരമാകെ പഴുത്തിട്ട് ചീഞ്ഞു നാർന്ന ഒരു മനുഷ്യൻ കിടക്കുന്നു. ശരീരമാകെ പഴുത്തിരിക്കുന്നു. ആ ശരീരത്തിലൂടെ ചലം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരാളും അങ്ങോട്ട് അടുത്ത് നോക്കുന്നില്ല. അരികിലൂടെ വരുന്നവരൊക്കെ മൂക്ക് പൊത്തിയിട്ട് വാസന കൊണ്ട് അപ്പുറത്തൂടെയാണ് യാത്രയാകുന്നത്. ശരീരത്തിലാണെങ്കിലോ പഴുത്തു കിടക്കുന്ന ശരീരത്തിൽ പുഴുക്കൾ തളക്കുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകി ഒറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പ്രവാചകൻ ചോദിക്കുകയാണ് ജിബ്രീല്, ഇതാണോ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധന നടത്തുന്ന മനുഷ്യൻ, ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ആള് എന്ന് ഈ മഹാ ജിബ്രീലിനോട് പ്രവാചകൻ ചോദിക്കുമ്പോൾ ജിബ്രീല് മറുപടി പറയുന്നു, അതെ ഇത് തന്നെയാണ്, അതെ ഇത് തന്നെയാണെന്ന് പറയുക മാത്രമല്ല അവസാനം മഹാ ഈ പ്രവാചകൻ ചെന്നിട്ട് ഇദ്ദേഹത്തോട് സലാം പറഞ്ഞു. സലാം ചൊല്ലിയിട്ട് ഒരു അല്പനേരം സംസാരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ വേദനാജനകമായ രോഗം വരാൻ കാരണം? ആ രോഗം വന്നുകൊണ്ട് വേദന കൊണ്ട് കിടന്ന പടയുന്ന പടയുമ്പോ വേദന ശക്തമാകുമ്പോഴൊക്കെ അല്ലാ 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 എന്ന ചിന്നാവ് വാ ശബ്ദം മാത്രം വരുന്ന ഇയാളോട് പ്രവാചകൻ ചോദിക്കുന്നു, ഇത്ര വലിയൊരു വിഷമം നിങ്ങൾക്ക് വരാൻ എന്താണ് കാരണം മനുഷ്യ? ആ അദ്ദേഹത്തിന്റെ മറുപടി, ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ഇത് റഹ്മത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇതെന്ത് കാരുണ്യം? മനുഷ്യന്റെ ശരീരത്തിലെ രോഗം വരിക, ചലം ഒഴുകുക, പുഴുക്കൾ പുറത്തേക്കൊഴുകുക, ഇതാണോ റബ്ബിന്റെ കാരുണ്യം? അദ്ദേഹം പറഞ്ഞു, അല്ല, അതല്ല കാരുണ്യം. നേരെ മറിച്ച് എനിക്ക് എന്റെ റബ്ബ് രോഗം തന്നിരിക്കുന്നു, വിഷമകരമായ രോഗം എന്റെ റബ്ബ് തന്നിരിക്കുന്നു. ഈ രോഗം സുഖമാകാതെ വേദന കൊണ്ട് ഞാൻ പടയുമ്പോഴും അത് ക്ഷമിക്കാൻ അള്ളാഹിന്റെ പൊരുത്തം നേടാനുള്ള ഒരു കരുത്ത് എനിക്ക് എന്റെ റബ്ബ് തന്നില്ലേ? അത് അള്ളാഹു ചെയ്ത കരുണയല്ലേ, കാരുണ്യമല്ലേ എന്ന് ഇയാള് പറയുന്ന സമയത്ത് ഈ പ്രവാചകനതാ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീല് വന്നിട്ട് പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഇപ്പൊ അള്ളാഹുവിൽ നിന്ന് എനിക്കൊരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഈ മനുഷ്യന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കാൻ എന്ന് പറയുക മാത്രമല്ല, ജിബ്രീല് നേരെ പോയിട്ട് ആ മനുഷ്യന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാൾ. കണ്ണങ്ങ് കുത്തി പൊട്ടിക്കുന്ന സമയത്ത് ഈ സാധുവായ മനുഷ്യൻ വേദന കൊണ്ട് കിടന്ന പടപടക്കുകയാണ്. അസഹ്യമായ വേദന കൊണ്ട് കിടന്ന പടയുമ്പോ നാവിലൂടെ വരുന്ന ശബ്ദം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ശബ്ദമാണ്. കണ്ണ് കുത്തി പൊട്ടിക്കുമ്പോഴും ഈ മനുഷ്യൻ മനുഷ്യന്റെ നാവിലൂടെ വരുന്നത്. ഈ പ്രവാചകന്റെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം ജിബ്രീൽ വന്നിട്ട് കണ്ണ് വെട്ടിക്കുമ്പോൾ പോലും ഇതാ പറയുന്നത് എന്താണ്? ഒരേ ഒരു ശബ്ദമാണ്. ഏതാണാ ശബ്ദമെന്ന് നിങ്ങൾക്കറിയോ? അൽഹംദുലില്ലാ. പ്രവാചകൻ ചോദിച്ചു, മനുഷ്യ നിങ്ങൾക്ക് ഇത്ര വേദനാജനകമായ സംഭവം വന്നിട്ട് പോലോ, ദുഃഖകരമായ സാഹചര്യം വന്നിട്ട് പോലോ, നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിനെ സ്തുതിക്കുന്നത്? അദ്ദേഹം പറയുന്നു, അല്ലയോ പ്രവാചകരെ, എനിക്കിതാ ഇത്ര വലിയ വിഷമകരമായ സാഹചര്യം വന്നിട്ട് പോലും എന്റെ റബ്ബ് എനിക്ക് ഇത് തന്നതിന്റെ ദോഷം പൊറുക്കാനാ, ആഹ്റ ലോകത്തെ പദവി കൂടാനാ, ആഹ്റ ലോകത്തെ പദവി കൂട്ടാൻ എന്റെ റബ്ബ് തരുന്നതല്ലേ ഇത്? അതുകൊണ്ട് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു.